രാജ്യത്ത് പോലീസ് സംവിധാനത്തിൽ വർഗീയതയുടെ വിഷവിത്തുകൾ കടന്നു കയറുന്നു എന്നുള്ളതിനെക്കുറിച്ച് പല ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേരളത്തിൽ 1971 തലശ്ശേരി കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് വിദേത്തിൽ കമ്മീഷനാണ് ഇക്കാര്യം ആദ്യം പറഞ്ഞത്. ന്യൂനപക്ഷങ്ങൾക്ക് വിശ്വസിക്കാനാവും വിധത്തിൽ പോലീസ് സേനയെ നവീകരിക്കണം എന്ന് കമ്മീഷൻ പറയുമ്പോൾ ഏത് വർഗീയതയാണ് സേനയെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഹിന്ദുത്വ വർഗീയതയുടെ അംശങ്ങൾ രാജ്യത്തെയും സംസ്ഥാനത്തെയും സേനയിൽ വർദ്ധിച്ചു വരികയാണ് പിൽക്കാലത്തുണ്ടായത്. അതായത് പല ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകളും ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നിയന്ത്രിക്കാനോ പരിഹാരം ഉണ്ടാക്കാനോ ഉള്ള നടപടികൾ ഉണ്ടാകാതിരിക്കുകയും പിന്നീട് പിൽക്കാലത്തുണ്ടായ വർഗീയ കലാപങ്ങളിൽ RSS പങ്കിനെക്കുറിച്ച് ഹിന്ദുത്വ വർഗീയവാദികളുടെ പങ്കിനെക്കുറിച്ചൊക്കെ പരാമർശങ്ങളുണ്ടാവുകയും അതിൻ്റെ എലിമെൻറ്റ്സ് സേനയിലുണ്ട് എന്ന പരാമർശങ്ങൾ ഉണ്ടാവുകയൊക്കെ പല ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളിലും പിന്നീട് കണ്ടു. പോലീസ് സേനയുടെ കാര്യത്തിൽ അങ്ങനെ ഇരിക്കെ തന്നെ നീതിന്യായ സംവിധാനത്തെക്കുറിച്ചും ഇപ്പോൾ വലിയ ആശങ്കകൾ ഉയർന്നു വരുന്നുണ്ട്. അതായത് നമ്മുടെ നീതിന്യായ സംവിധാനം നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തെയും അതിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയത്തെയും അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിനും അതിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയത്തിനും ഗുണകരമാകുന്ന വിധത്തിലുള്ള വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുകയാണ് എന്ന ആശങ്ക പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലീസ് സംവിധാനത്തെക്കുറിച്ച് നേരത്തെ മുതൽ ഉള്ള ആശങ്കയുണ്ട്, നീതിന്യായ സംവിധാനത്തെക്കുറിച്ച് ഇപ്പോൾ ഉയർന്നു വരുന്ന ആശങ്കയുണ്ട്. നീതിന്യായ സംവിധാനം വർഗീയവൽക്കരിക്കപ്പെടുന്നു എന്നുള്ള ആശങ്കയല്ല പലപ്പോഴും, നിലനിൽക്കുന്ന ഭരണകൂടത്തിനും അതിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയത്തിനും ബലമേകുന്ന വിധത്തിലാണ് നീതിന്യായ സംവിധാനത്തിൽ നിന്ന് പല വിധികളും ഉണ്ടാകുന്നത് എന്ന ആശങ്കയാണ് ഉണ്ടാകുന്നത്. ഇത്തരം ആശങ്കകളെ ഒക്കെ ശരിവെക്കുന്നതാണ് കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിൽ ഇന്നുണ്ടായ വിധി. കാസർഗോഡ് ചൂരി മദ്രസയിൽ അധ്യാപകനായിരുന്നു റിയാസ് മൗലവി. അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുന്നത് 2017 March 20 പള്ളിക്കുള്ളിൽ കടന്നു കയറിയ 3 അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള അദ്ദേഹവുമായി പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈരമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഇവരോടും വൈരമുണ്ടായിരുന്നില്ല. RSS പ്രവർത്തകരായ അജേഷ്, നിതിൻ, അഖിലേഷ് എന്നിവരെയാണ് പോലീസ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തത്. ഇവരെല്ലാവരും കാസർഗോഡ് കേളുഗുഡെ സ്വദേശികളായിരുന്നു. ഇപ്പം എന്തായിരുന്നു ഈ ആക്രമണത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് പോലീസ് വിശദീകരിക്കുന്നത് വർഗീയ സംഘർഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ ആരോപണ വിധേയരായ 3 പള്ളിക്കുള്ളിൽ കയറി ആക്രമണം നടത്തി എന്നാണ്. അപ്പോൾ ഇവരെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. 90 പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഈ കേസിലാണ് ഇപ്പോൾ 2024 വിധി വന്നിരിക്കുന്നത്. ആരോപണ വിധേയരായ 3 വെറുതെ വിട്ടിരിക്കുന്നു. ആ വെറുതെ വിട്ടുകൊണ്ട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ബാലകൃഷ്ണൻ്റെ ഉത്തരവ് വന്നിരിക്കുന്നത് തെളിവില്ല, അതുകൊണ്ട് വെറുതെ വിടുന്നു എന്നാണ്. 3 വെറുതെ വിടുന്നു എന്ന് മാത്രം. അതാണ് ജഡ്ജി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ, വിധിയുടെ വിശദാംശങ്ങൾ മുഴുവനായി പുറത്തു വന്നിട്ടില്ല. അത് വന്നാൽ മാത്രമേ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ശാസ്ത്രീയ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികൾ ഇതൊന്നും കോടതി എന്തുകൊണ്ട് വിശ്വാസത്തിലെടുത്തില്ല എന്ന് നമുക്ക് അറിയണമെങ്കിൽ അതിൻ്റെ വിധിന്യായത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരണം. ഈ അന്വേഷണഘട്ടത്തിൽ, അതായത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ റിയാസ് മൗലവിയുടെ കുടുംബാംഗങ്ങൾക്കോ ഇത് സംബന്ധിച്ച് അവിടെ അന്ന് തന്നെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അന്വേഷണം കൃത്യമായി നടത്തുന്നതിന്, യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിന്, അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടൊരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ഈ ആക്ഷൻ കമ്മിറ്റിക്കോ കുടുംബാംഗങ്ങൾക്കോ അന്വേഷണത്തെക്കുറിച്ച് വലിയ ആക്ഷേപം ഒന്നും ഉണ്ടായിരുന്നില്ല. കേസ് നടത്തിപ്പിനെക്കുറിച്ചും പരാതികളുണ്ടായിരുന്നില്ല. പ്രോസിക്യൂഷൻ കാര്യക്ഷമമായി കേസ് നടത്തി എന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയും കുടുംബാംഗങ്ങളും ഒക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഈ വർഗീയ കലാപം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചനയൊന്നുമില്ല എന്ന് പോലീസ് പറഞ്ഞിരുന്നു. അത് ആ നിലപാട് അന്ന് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. അതായത് ഈ 3 കേസിൽ അറസ്റ്റിലായ ഈ 3 മാത്രം ആലോചിച്ച് ഒരു വർഗീയ സംഘർഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു പള്ളിക്കുള്ളിൽ കയറി റിയാസ് മൗലവിയെ വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം വിശ്വസനീയമാണ് എന്നൊരു ചോദ്യം അന്ന് തന്നെ ഉന്നയിക്കപ്പെട്ടിരുന്നു. അതുപോലെ ഈ പള്ളിക്കുള്ളിൽ കയറി ഒരു മൗലവിയെ വെട്ടിക്കൊന്ന് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, അതും വർഗീയ കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ, അങ്ങനെയാണെങ്കിൽ UAPA പോലെയുള്ള ഗൗരവമുള്ള വകുപ്പുകൾ, UAPAക്ക് കീഴിലുള്ള ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തേണ്ടേ എന്ന ആവശ്യവും അല്ലെങ്കിൽ എന്ന സംശയവും അന്ന് ഉയർപ്പെടും. ഇതൊന്നും പക്ഷേ പോലീസ് അന്ന് അംഗീകരിച്ചില്ല. 3 മാത്രമാണ് പ്രതിസ്ഥാനത്തുള്ളത്, ഇവർ പരസ്പരം ആലോചിച്ചാണ് ഇത് ചെയ്തത് എന്നുള്ള നിലയിലാണ് പോലീസ് കേസ് ഫയൽ ചെയ്തത്. ഗൂഢാലോചനയ്ക്ക് പ്രത്യേക കേസ് FIR രജിസ്റ്റർ ചെയ്യുകയുണ്ടായില്ല. ഇത് ഈ കേസ് അന്വേഷിക്കുകയും 90 കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ അറസ്റ്റിലായവരുടെ കാര്യത്തിൽ പരമാവധി സാഹചര്യ തെളിവുകൾ ശേഖരിക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു. അത് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. കാരണം ഇവർ സഞ്ചരിച്ച ബൈക്കിൽ നിന്ന് രക്തക്കറ കണ്ടെടുത്തിരുന്നു. അത് ശേഖരിച്ച് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു, ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചു. അത് റിയാസ് മൗലയുടെ രക്തം തന്നെയാണ് എന്ന് ഡി എൻ എ പരിശോധനയിലൂടെ വ്യക്തമായി. ഈ പരിശോധന നടത്തിയ വിദഗ്ധനെ കോടതിയിൽ ഹാജരാക്കി, സാക്ഷിയാക്കി. അങ്ങനെ പല, ഏതാണ്ട് പോലീസ് സൃഷ്ടിച്ച കേസ് വളരെ യുക്തിഭദ്രമായിട്ട്, അല്ലെങ്കിൽ പോലീസ് എടുത്ത കേസ് വളരെ യുക്തിഭദ്രമായിട്ട് പോലീസ് അന്വേഷിക്കുകയും അത് വച്ച് പ്രോസിക്യൂഷൻ അതിനാധാരമായ തെളിവുകളും സാക്ഷികളും ഒക്കെ കോടതിയിൽ ഹാജരാക്കിച്ചു. അതുകൊണ്ട് തന്നെ പോലീസിനും പ്രോസിക്യൂഷനും സംബന്ധിച്ച് ഈ കേസിൽ അനുകൂലമായൊരു വിധി ഉണ്ടാകും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഇത്തരം തെളിവുകളൊന്നും, അതായത് പ്രതി സഞ്ചരിച്ച, ആരോപണ വിധേയർ സഞ്ചരിച്ച ബൈക്കിൽ നിന്ന് കണ്ടെത്തിയ രക്തസാമ്പിൾ റിയാസ് മൗലയുടേതാണ് എന്ന് ഡി എൻ എ പരിശോധനയുടെ വ്യക്തമാക്കിയതിന് ശേഷവും എന്തുകൊണ്ട് അത് സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വരേണ്ടതുണ്ട്. അതൊക്കെ ഇനി വിധിന്യായത്തിൻ്റെ പൂർണ്ണരൂപം വന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. സാക്ഷികളൊന്നും ഈ കേസിൽ കൂറുമാറിയിരുന്നില്ല. അതുകൊണ്ടും പ്രോസിക്യൂഷൻ ഈ കേസിൽ അനുകൂല വിധി പ്രതീക്ഷിച്ചിരുന്നു. എന്നിട്ടും മൂന്ന് പേരെയും വെറുതെ വിട്ടുകൊണ്ടാണ് വിധിയുണ്ടായത്. അപ്പോൾ ഇത് പല സംശയങ്ങൾ, എന്തുകൊണ്ട് പോലീസ് ഗൂഢാലോചനയെക്കുറിച്ച്, ഗൂഢാലോചന ഉണ്ടോ, വലിയൊരു ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെക്കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല. അത് സംബന്ധിച്ചൊരു കേസ് രജിസ്റ്റർ ചെയ്തില്ല. ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്താമായിരുന്നു, എന്നിട്ടും അതെന്തുകൊണ്ട് ചുമത്തിയില്ല. ഇത്തരം പല സംശയങ്ങൾ അവിടെയുണ്ട്. അതിനുശേഷവും യുക്തിഭദ്രമായ തെളിവുകൾ ഹാജരാക്കിയതിന് ശേഷവും എന്തുകൊണ്ട് കോടതി അവരെ വെറുതെ വിട്ടു എന്നുള്ള ചോദ്യമുണ്ട്. ഇതൊക്കെ നേരത്തെ ഉന്നയിച്ച പോലീസിലെ വർഗീയവൽക്കരണത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ പോലീസിൽ വർഗീയ വിഷം ഏറ്റ ആളുകളുടെ എണ്ണം കൂടുന്നു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളുടെ പരാമർശത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പോലീസിൻ്റെ നടപടികൾ. നീതിന്യായ സംവിധാനം ഈ അടുത്ത ഘട്ടങ്ങളിൽ ഏത് വിധത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ആശങ്കകളും ഈ വിധിന്യായത്തെ സംബന്ധിച്ച് ചില സന്ദേഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനൊപ്പം ഏറെ പ്രധാനമായിട്ടുള്ളൊരു സംഗതി, വളരെ സങ്കീർണമായ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കൊലയാണ് നടന്നത്. പോലീസ് തന്നെയും ഇത് വർഗീയ സംഘർഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചെയ്ത കൊലയാണ് എന്ന് പറയുന്നു. അതായത് അത്രയും ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു കേസാണിത്. ആ കേസിനെ ഏത് വിധത്തിലാണ് നമ്മളുടെ രാഷ്ട്രീയ അധികാരവും ഭരണകൂടവും, സംസ്ഥാന ഭരണകൂടവും സമീപിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ഒരു ക്വസ്റ്റ്യനും ഇവിടെ ഉയരും. ആ ശ്രദ്ധയോടുകൂടി ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കപ്പെടരുത് എന്നുറപ്പിക്കാൻ പാകത്തിൽ നമ്മുടെ ഭരണകൂടം ഈ കേസിനെ സമീപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന സന്ദേഹം ഈ വിധിന്യായം വരുന്നതിലൂടെ കുറെ കൂടെ ശക്തമായി ഉയരും. കാരണം ഭരണകൂടം അങ്ങനെ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇത് ഈ മൂന്ന് പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു സംഭവമാണോ? കാസർഗോട്ട് വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ സംഘടിതമായ ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ? അതിന് പിന്നിൽ മറ്റാളുകളുണ്ടോ? ഇത്തരം അന്വേഷണത്തിലേക്കൊക്കെ പോകേണ്ടതാണ്. അങ്ങനെ പോകണമെങ്കിൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി ഒരു ഭരണകൂടം ഇടപെടേണ്ടതുണ്ടായിരുന്നു. ആ ഇടപെടൽ നടന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യം റിയാസ് മൗലവിയുടെ വിധി കേസിലെ വിധിയിൽ മൂന്ന് പേരെയും വെറുതെ വിട്ടുകൊണ്ടുള്ളൊരു വിധി വരുമ്പോൾ സ്വാഭാവികമായി ഉയരുക തന്നെ ചെയ്യും.